ദൈവത്തിന്റെ പരിശുദ്ധമായ നാം മഹത്വപ്പെടട്ടെ. വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതികരേറ്റ് അനുഗ്രഹീതമായൊരു ദിനം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് ആധാരമായി വിശുദ്ധ യോഹന്നാനെഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം. 3-ാം നാൾ ഗലീലയിലെ കാനായിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം നടക്കും. വളരെ പാപപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരു വിരുന്ന്. ആ വീടിന്റെ ഉടമസ്ഥരെ കുറിച്ചുള്ള വിവരണങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ കാനായിലെ വീട്ടിലെ കല്യാണം പ്രസിദ്ധമായിത്തീരുന്നത് യേശുവിന്റെ സാന്നിധ്യമാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ വളരെ മത്സരമായിട്ടുള്ള വീഞ്ഞ് നൽകേണ്ട സ്ഥലത്ത് പ്രധാനപ്പെട്ട വിഭവം തീർന്നുപോയ അന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന വീട്ടുടമസ്ഥന്റെ ഹൃദയഭാരങ്ങൾ മനസ്സിലാക്കി യേശുവിന്റെ അമ്മയിലൂടെ യേശു കർത്താവ് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമായി അവിടെ ചെയ്യുകയാണ്. പുറംപുറമ്പിൽ ആരും കാണാതിരുന്ന കൽപാത്രങ്ങളിൽ പ്രാണനാഥനായ ക്രിസ്തുവിന്റെ വാക്ക് അനുസരിച്ച് ശിഷ്യന്മാർ വെള്ളം കോരി ഒഴിക്കുകയാണ്. കോരി ഒഴിക്കുന്നവർ രുചിച്ചു നോക്കാതെ ഗുരുവിന്റെ വാക്ക് കേട്ട് കൊണ്ട് വിളമ്പുകയാണ്. മേൽച്ചരമായ മുൻപതിനേക്കാൾ രുചികരമായ വീഞ്ഞാണ് അവിടെ പകർന്നു നൽകുന്നത്. അതെ, നസറയിന്റെ സാന്നിധ്യം നമുക്ക് അടയാളങ്ങളാകുകയാണ്, അത്ഭുതകരമായി തീരുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം വാഴ്ത്തുന്ന വിരുന്നാണ്. നസറയൻ സ്വർഗീയ വിരുന്നിന്റെ കലവറക്കാരനാണ്. എല്ലാ വിരുന്നിന്റെ യജമാനൻ അവനാണ്. എല്ലാ വിരുന്നിലും കർത്തൃത്വം നടത്തേണ്ടത് ഉടയവനാണ്. നസറയൻ വിളിക്കപ്പെട്ട അതിഥിയായി അവൻ വരും. ജീവിതത്തിന്റെ വിരുന്നിലേക്ക് അവനെ വിളിക്കും. വിരുന്നിനെത്തുന്നവൻ വിരുന്നുവാഴിയായിട്ടല്ല, വിരുന്നിനെ വാഴ്ത്തുന്നവനാണ്. ദൈവം വാഴ്ത്തിയ വിരുന്ന് എന്റെ വിശപ്പിന്, ഭൂമിയുടെ വിശപ്പിന് എല്ലാം അവൻ വാഴ്ത്തിയ വിരുന്നേ മതി. ദൈവം വാഴ്ത്തുന്ന വിരുന്നാകണം ജീവിതം. സ്വർഗീയമായ ധന്യത അനുഭവിച്ചുകൊണ്ട് വ്യക്തിജീവിതങ്ങളും കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കണം. കുടുംബം, മക്കൾ, സമ്പത്ത്, അനുഭവങ്ങൾ എല്ലാം നാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്കായി വിരുന്നായി ഒരുക്കപ്പെട്ട പ്രാണനാഥൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ദൈവം വാഴ്ത്തുന്നത് ഏറെ ഉന്നതമായി തീരും. ക്രിസ്തുവിലൂടെയുള്ള ഒരു ജീവിതമാകട്ടെ ഓരോ ദിനത്തിനും നമുക്ക് വേണ്ടി. നമ്മുടെ വിരുന്നുകളിൽ നസറയിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് നാം തിരിച്ചറിയും. അതെ, പരിമിതികളും പരാജയങ്ങളും പറയേണ്ടടുത്ത് തമ്പുരാനോട് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ അതുപോലെ തുറന്നു പറയണം. നസറയിനോട് പറയുമ്പോൾ നമ്മുടെ എല്ലാ ക്ഷതങ്ങളിലും ഇടർച്ചകളിലും നമ്മെ കരുതുന്ന, കാക്കുന്ന, സ്നേഹിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ നികത്തുന്ന നസറയൻ നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ദൈവമൊരുക്കിയ വിരുന്നാണ് വലിയത്. കാനായിലെ കല്യാണ വീട് ചർച്ച ചെയ്യപ്പെടുന്നത് ഗുരുവിന്റെ സാന്നിധ്യമാണ്. ആരും കാണാതെ പുറംപറമ്പിൽ കൽപാത്രങ്ങൾ ശുദ്ധീകരണത്തിനിട വെച്ചിരുന്നെങ്കിൽ അതിലൂടെയാണ് അത്ഭുതകരമായ ഇടപെടൽ നാഥൻ നടത്തുന്നത്. ഒരുപക്ഷെങ്കിൽ കോരിയൊഴിച്ച വെള്ളം നിറമില്ലാത്ത, ഗുണമില്ലാത്ത വെള്ളത്തെ കോരിയൊഴിച്ചെങ്കിൽ നസറയന്റെ സാന്നിധ്യവും വാക്കുകളും അത്ഭുതകരമായി മാറ്റപ്പെടുകയാണ്. അതെ, അവൻ എത്തുന്ന ഓരോ വിരുന്നിലും മുറിക്കപ്പെടുവാൻ, വിരുന്നൊരുക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ നാഥന്റെ സാന്നിധ്യമുണ്ട്. വിളിക്കുന്നത് വിഭജിക്കപ്പെടാനാണ്, നുറുക്കപ്പെടാനാണ്. അവന്റെ അരികിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അത് രുചികരമായി തീരുകയാണ്. നാം ആകുന്ന മൺപാത്രത്തെ നസറയന്റെ കരസ്പർശനം കൊണ്ട് മാറ്റമുണ്ടാകും. നസറയനോട് ചേർന്ന് നമുക്ക് യാത്ര തിരിക്കാം. നമ്മുടെ ജീവിതങ്ങളെ അവൻ വാഴ്ത്തട്ടെ. അവന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, കയ്പ് നിറഞ്ഞിരിക്കുന്ന ജീവിതത്തെ, ഉടഞ്ഞു പോകാവുന്ന ഈ ജീവിതത്തെ, ഈ മൺപാത്രത്തെ അവിടുന്ന് തൊടയണമേ. ദൈവമേ, അങ്ങയുടെ കരങ്ങളാൽ എന്നെ അവിടുന്ന് താങ്ങണമേ. തമ്പുരാനെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായി കർത്താവേ, അങ്ങ് വാഴ്ത്തുന്ന വിരുന്നാണല്ലോ ജീവിതം. കനായിലെ കല്യാണ വീട്ടിൽ അവിടുത്തെ സാന്നിധ്യം കുറവുകളെല്ലാം നികത്തുന്നതായിരുന്നു. അവർ വേദനകളെ മനസ്സിലാക്കുന്നതായിരുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിലും അങ്ങയുടെ സാന്നിധ്യത്താൽ, അങ്ങയുടെ കൃപകളാൽ നിറച്ച് ദൈവം, ഞങ്ങളുടെ പരിമിതമായ, തകർക്കപ്പെട്ട, ഉടയ്ക്കപ്പെട്ട, പുറംപുറമ്പിലിരിക്കുന്ന കൽപാത്രം പോലുള്ള ജീവിതങ്ങളെ അങ്ങ് തൊടണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയാ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.